ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 134-ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ക്ലാസ് 134-ാമത്തെ ക്ലാസ്സാണ്. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ അധ്യായം മൊത്തം ഞാൻ ആദ്യമായി വായിക്കുന്നു. ഞാൻ വലുതും അത്ഭുതവുമായ മറ്റൊരടയാളം സ്വർഗത്തിൽ കണ്ടു. കൊടുക്കത്തെ 7 ബാധയുള്ള 7 ദൂതന്മാരെ തന്നെ. അതോടുകൂടെ ദൈവക്രോധം തീർന്നു. തീ കലർന്ന പളുങ്ക് കടൽ പോലെ ഒന്നും മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും പേരിൻ്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിൻ്റെ വീണകൾ പിടിച്ചും കൊണ്ട് പളുങ്ക് കടലിനരികെ നിൽക്കുന്നതും ഞാൻ കണ്ടു. അവർ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും പാടി ചൊല്ലിയത്, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ. സർവഭൂമിയുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യവുമുള്ളവ. കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും? നീയല്ലോ ഏക പരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. ഇതിൻ്റെ ശേഷം സ്വർഗത്തിലെ സാക്ഷ്യകൂടാരമായ ദൈവാലയം തുറന്നത് ഞാൻ കണ്ടു. 7 ബാധയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായുള്ള ശണവസ്ത്രം ധരിച്ചും മാറത്ത് പൊൻകച്ച കെട്ടിയും കൊണ്ട് ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. അപ്പോൾ 4 ജീവികളിലൊന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാർ കൊടുത്തു. ദൈവത്തിൻ്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദൈവാലയം പുകവുണ്ട് നിറഞ്ഞു. 7 ദൂതന്മാരുടെ ബാധ 7 കഴിവുകളും ദൈവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിൽ വലുതും അത്ഭുതവുമായ ഒരടയാളം എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. 7 ബാധകളുമായി നിൽക്കുന്ന 7 ദൂതന്മാർ. ഇതിനെക്കുറിച്ച് ഒടുക്കത്തെ ബാധയെന്നും അതോടുകൂടെ ദൈവക്രോധം തീർന്നുമെന്നുമാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, 7 ക്രോധകലശങ്ങൾ, ഇങ്ങനെ പോകുന്നു ദൈവിക ന്യായവിധിയുടെ അവസാന ഘട്ടമാണിതെന്ന് അതിനെപ്പറ്റിയുള്ള യാഥാർത്ഥ്യമാണ് നാം ഇവിടെ കാണുന്നത്. ന്യായവിധി മുൻപോട്ട് വരുംതോറും ശക്തി കൂടി വരുന്നതിനാൽ ഒടുവിലത്തെ ശിക്ഷകൾക്ക് ക്രോധകലശങ്ങൾ എന്ന് തന്നെ പേര് കൊടുത്തിരിക്കുന്നു. പളുങ്ക് കടലിനെ കുറിച്ചുള്ള പുനർവിചിന്തനം 15-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നല്ലോ. പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിലും വായിക്കുന്നു. ഇപ്പോൾ തീ കലർന്ന പളുങ്ക് കടലായി മാറിയിരിക്കുന്നു. മിന്നിത്തിളങ്ങുന്ന സ്ഫടികം പോലെ ശുദ്ധമായ ജലത്തെ തീ നിറമാക്കി തീർത്തിരിക്കുന്നത് അഗ്നികുണ്ടങ്ങളിൽ നിന്ന് പറന്നെത്തിയ രക്തസാക്ഷികളാണെന്ന് വേണം ചിന്തിക്കുവാൻ. കത്തിപ്പിടിച്ച അഗ്നിയും പേറിക്കൊണ്ടാണ് അവർ ഇവിടെ എത്തിയിരിക്കുന്നത്. അവരെ ചുട്ടരിച്ച ശോധനാഗ്നിയുടെ തനിച്ചായ ഈ നിർമ്മല ജലത്തിലൂടെ കലർന്നിട്ട് അതിനെ തീക്കടലാക്കി മാറ്റിയിരിക്കുകയാണ്. അവർ മൃഗീയനോടും അവൻ്റെ പ്രതിമയോടും പേരിൻ്റെ സംഖ്യയോടുമെല്ലാം അടരാടി വിജയിച്ച ആത്മീക വീര യോദ്ധാക്കളാണ്. അവരുടെ പോരിൻ്റെ ആയുധം ജടീയങ്ങളല്ലായിരുന്നു, ദൈവസ്നേഹത്തിൻ്റെ ശക്തിയിൽ നിന്ന് തിളങ്ങുന്ന വചനത്തിൻ വാളുകളുമായി ഇരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അവരുടെ കരിപുരണ്ട കരങ്ങളിൽ വീണകളാണിപ്പോൾ ഇരിക്കുന്നത്. അവരുടെ പാട്ടിൻ പല്ലവികളിലൂടെ മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും ഊർന്നു വീണുകൊണ്ടിരിക്കുന്നു. മോശയോടുള്ള അവരുടെ ബന്ധം ന്യായപ്രമാണ സംബന്ധമാകയാൽ അവർ ഇസ്രായേലിലാണെന്നും കുഞ്ഞാടിൻ്റെ ചോരയിൽ കഴുകൽ പ്രാപിച്ചവരാകിയാൽ അവർ ക്രൂശിക്കപ്പെട്ടനോട് ബന്ധപ്പെട്ടിരിക്കുന്നവരാണെന്നും അവരുടെ പാട്ടുകൾ തെളിയിക്കുന്നു. ഇസ്രായേലിൽ നിന്ന് മഹോദരകാലത്തിൻ്റെ ആരംഭം മുതൽ രക്തസാക്ഷികളായി തീർന്ന അവരുടെ പാട്ടുകളാണ് 7-ാം അധ്യായം 9-ാം വാക്യത്തിലും 14-ാം അധ്യായം 2-ാം വാക്യത്തിലും 15-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വചനങ്ങളിലൂടെ നാം കാണുന്നത്. 7-ാം അധ്യായത്തിൽ പാടിയത് ശ്രവിക്കുവാൻ കഴിയുന്നു. 14-ാം അധ്യായത്തിലേത് മുദ്ര ലഭിച്ചവർക്ക് മാത്രം ഗ്രഹിക്കുവാൻ സാധിച്ചു. ഇവിടെ പാടുന്നത് എല്ലാവർക്കും ഗ്രഹിക്കുവാൻ കഴിയത്തക്കവണ്ണം വ്യക്തമാണ്. ഈ പാട്ടിൻ്റെ അടിയിൽ തികഞ്ഞ ദൈവിക ന്യായവിധികളെക്കുറിച്ചാകുന്നു. ന്യായപ്രമാണകാലത്തെ വിശുദ്ധന്മാരുടെ സംഗീതങ്ങൾ ഇപ്രകാരം ന്യായവിധിക്കുള്ള അപേക്ഷകളായി കാണുന്നതിനാൽ ഇവരും അക്കൂട്ടത്തിൽ ഉൾപ്പെട്ട ഇസ്രായേലിലാണെന്ന് വീണ്ടും തെളിയുന്നു. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം, ആവർത്തന പുസ്തകം 32-ാം അധ്യായം 75-ാം സങ്കീർത്തനം. ഇവിടെ കർത്താവിൻ്റെ നീതി, സത്യം എന്നിവ നിറഞ്ഞിരിക്കുന്ന ന്യായവിധികൾ വിളങ്ങി വന്നിരിക്കുന്നതിനാൽ ജാതികൾ തിരുമുമ്പിൽ വന്ന് നമസ്കരിക്കും എന്ന് പാടുന്നു. 15-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ സ്വർഗത്തിലെ സാക്ഷി കൂടാരമായ ദൈവാലയം തുറന്നതായി ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നു. ദൈവം വസിക്കുന്ന ആലയത്തിന് ദൈവാലയം എന്ന് പറയുന്നു. ദേവന്മാരും ദേവാലയവുമല്ല, ദൈവാലയം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സാക്ഷ്യം, കൂടാരം, ആലയം എന്നീ 3 പ്രത്യേക പദങ്ങളാണ് ആ വാചകത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ശലോമോൻ ദൈവകൽപ്പന പ്രകാരം പണിത ദൈവാലയത്തിനും മോശ മരുഭൂമിയിൽ ഉയർത്തിയ കൂടാരത്തിനും ചുറ്റും നിൽക്കുന്ന സാക്ഷിയുടെ സമൂഹത്തിനും എല്ലാം ഉൾക്കൊള്ളുന്ന ഐക്യതയുടെ ഒരു മനോഹര വചനമാണത്. നിഴലായി കൊടുത്ത ആലയത്തിനും കൂടാരത്തിനും ഒരു പൊരുൾ സ്വർഗത്തുണ്ടെന്നും ഇവിടെ വ്യക്തമായിരിക്കുന്നു. ആ പരിശുദ്ധ സ്ഥലം തുറന്നത് അവിടെ സന്നിഹിതരായിരിക്കുന്ന സർവശക്തൻ്റെ ക്രോധം ദൂതന്മാർ മുഖാന്തരം ഭൂമിയിൽ ഒഴിക്കേണ്ടതിനാകുന്നു. ബാധകളുടെ കലശങ്ങൾ കരങ്ങളിലേന്തിയിരിക്കുന്ന ദൂതന്മാർ ശുദ്ധവും ശുഭ്രവുമായ ശനവസ്ത്രം ധരിച്ചും മാറത്ത് കച്ചകെട്ടിയവരുമായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഈ ലക്ഷണങ്ങൾ ദൈവത്തിന് ന്യായത്തിന് ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷക്കാരാണെന്ന് അവരെന്ന് വിളിച്ചറിയിക്കുന്നു. ഈ 7 ദൂതന്മാർ ദൈവാലയത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ദൈവസിംഹാസന സംരക്ഷകരായ ജീവികളിൽ ഒന്ന് ക്രോധകലശങ്ങൾ ദൂതന്മാർക്ക് കൈമാറുന്നു. ദൈവകരങ്ങളിൽ നിന്നുള്ള ക്രോധമാണ് ആ ജീവി ഏറ്റുവാങ്ങി കൈമാറിയതെന്ന് മനസ്സിലാക്കാം. 8-ാം വാക്യത്തിൽ ആലയം പുക കൊണ്ട് നിറഞ്ഞതായി പറയുന്നു. ആ തിങ്ങിയ പുക 7 ബാധകളും കഴിവുകളും കുറയുകയോ അവിടെ നിന്ന് മാറുകയോ ചെയ്തില്ല. അതുവരെ ആർക്കും തന്നെ ആലയത്തിൽ പ്രവേശിക്കുവാനും കഴിയുന്നില്ല. ശലോമോൻ ദൈവാലയം പണിത് പ്രതിഷ്ഠിച്ചപ്പോൾ ആലയത്തിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാർക്ക് പോലും അവിടെ നിൽക്കുവാൻ കഴിയാതെ വണ്ണം മേഘം വന്ന് നിറഞ്ഞു. 1 രാജാക്കന്മാർ 8-ാം അധ്യായം 10 മുതൽ 19-ാം വാക്യങ്ങൾ. മോശ മരുഭൂമിയിൽ സമാഗമന കൂടാരം നിവൃത്തി പ്രതിഷ്ഠിച്ചപ്പോൾ ഇറങ്ങിയ മേഘം നിമിത്തം മോശയ്ക്ക് അതിനുള്ളിൽ പ്രവേശിപ്പാൻ കഴിഞ്ഞില്ലെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 34-35 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ കൃപയെ വിളിച്ചറിയിക്കുമ്പോൾ പുക ദൈവിക ന്യായവിധിയെയാണ് വെളിപ്പെടുത്തുന്നത്. ക്രോധകലശങ്ങളുടെ തീവ്രമായ വിധി നടത്തുവാൻ പോകുന്ന ഈ അവസരത്തിൽ ദൈവകോപത്തിൻ്റെ പുകയാണ് ഇവിടെ നിറച്ചിരിക്കുന്നത്. ക്രോധം കഴിയുന്നവരെ പുകയും വിട്ടുമാറാതെ അവിടെ തന്നെ നിന്നു. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ മൊത്തമായ ഒരു മുഖവര ഞാൻ പറയുകയുണ്ടായി. ഇനി അതിൻ്റെ ഓരോ വാക്യങ്ങളെടുത്ത് നമ്മൾ ഒന്ന് വിശദീകരിക്കുവാൻ കൊണ്ടു പോവുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഈ 15-ാം അധ്യായം അതിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ ഒരടയാളം എന്ന് വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തുടങ്ങുന്നു. ആ അടയാളമായ സൂര്യധാരണയായ സ്ത്രീയെയും അതോടൊപ്പം കണ്ട മറ്റൊരു അടയാളമായ മഹാസർപ്പത്തിൻ്റെയും ശത്രുത്വത്തെക്കുറിച്ചും പോരാട്ടത്തെക്കുറിച്ചുമുള്ള ഒരു വിശദീകരണമാണ് 12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. വീണ്ടും വലിയ മറ്റൊരു അടയാളത്തെക്കുറിച്ച് 15-ൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ട് 2 അധ്യായങ്ങളിലായി ഈ അടയാളത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകത്തിലെ ഏറ്റവും ചെറിയ അധ്യായമാണ് ഈ 15-ാം അധ്യായം. മഹാപീഠനത്തിൻ്റെ 2-ാം പകുതിയിൽ ഉണ്ടാകുവാൻ പോകുന്ന അവസാന ന്യായവിധികളുടെ ഒരു ആമുഖമായി 15-ാം അധ്യായത്തെ നമുക്ക് ചിന്തിക്കാം. ഇതുവരെ നാം ചിന്തിച്ചിരുന്നെല്ലാം ഏറ്റവും കാഠിന്യമേറിയതായിരിക്കും ഈ പീഡനങ്ങളെല്ലാം. സംഭവിച്ചു തീർന്നു എന്ന അന്തിമവും പൂർണ്ണമായ ചിത്രത്തോടെ ഈ ഭാഗവും പീഡായുഗാവസാനത്തെ കാട്ടിത്തന്നുകൊണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നു. 16-ാം അധ്യായം 17-ാമത്തെ വാക്യം ഒന്ന് വായിക്കുക. സ്വർഗത്തിൽ മറ്റൊരടയാളം 7 അവസാന പാതയുമായി 7 ദൂതന്മാർ എന്നിവയാണ് വെളിപ്പാട് 15-ാം അധ്യായത്തിൻ്റെ ഉള്ളടക്കം. 15-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഞാൻ വലുതും അത്ഭുതവുമായ മറ്റൊരടയാളം സ്വർഗത്തിൽ കണ്ടു. ഒടുക്കത്തെ 7 പാതയുള്ള 7 ദൂതന്മാരെ തന്നെ, അതോടുകൂടെ ദൈവക്രോധം തീർന്നു എന്ന് നാം വായിക്കുന്നു. തൻ്റെ ദർശനത്തിൽ ഒടുക്കത്തെ 7 പാതയ്ക്ക് വേണ്ടി ചുമതലപ്പെടുത്തിയ 7 ദൂതന്മാരെ യോഹന്നാൻ ദർശിക്കുന്നു. അത് സംബന്ധമായി വലുതും അത്ഭുതവുമായ മറ്റൊരു അടയാളം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവദൂതന്മാർ അടയാളങ്ങളല്ല, പിന്നെയോ ദൂതന്മാർ തന്നെയാണ്. എന്നാൽ ഇവിടെ അടയാളം എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. ഈ അടയാളമാകട്ടെ വലുതും അത്ഭുതവുമായതാണ്. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ വിവിധ വിശേഷണങ്ങളാൽ അത്ഭുതമെന്നും അടയാളമെന്നും ഒക്കെ പറയുന്നത് വെളിപ്പാട് പുസ്തക ശൈലിയാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന വലുതും അത്ഭുതവുമായ മറ്റൊരു അടയാളം എന്നത് വളരെ അർത്ഥവത്തായതും ആഴമേറിയതുമായ സ്വർഗീയ മർമ്മങ്ങളുടെ വെളിപ്പാട് കൂടിയാണ്. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ വംശവർദ്ധനവിലൂടെ പെറ്റുവരികി ഇന്നിപ്പോൾ ഏതാണ്ട് അനേക കോടിയിലധികം ജനം എത്തിയിരിക്കുന്നു. വളരെ അത്ഭുതകരമായ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. ഓരോ മനുഷ്യനും മറ്റൊരാളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഇന്ന് അനേക കോടി ആളുകൾ ലോകത്തിലുണ്ടെങ്കിലും അവർ പലരും വ്യത്യസ്തരായിട്ടാണ് ഇരിക്കുന്നത്. അവർ ഇരട്ടകളാണെങ്കിൽ പോലും ഇതുപോലെയാണ് കോടാനുകോടി വരുന്ന സ്വർഗീയ ജീവികളാകുന്ന ദൂതന്മാർ. അവരും ഒന്നിനൊന്നിന് വ്യത്യസ്തരാണ്. ദൂതന്മാരെക്കുറിച്ച് ഇതിനു മുൻപ് തന്നെ നാം മനസ്സിലാക്കിയതാണ്. തിരുവെഴുത്തുകളിൽ ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. ദൂതന്മാർക്കും രൂപസാദൃശ്യമുണ്ടെന്നും എന്നാൽ അതിനേക്കാൾ തേൽസേറിയ രൂപസാദൃശ്യമുള്ളവനാണ് ക്രിസ്തു. വെളിപ്പാട് 1-ാം അധ്യായത്തിൻ്റെ പഠനത്തിൽ തേജോമയനായ കർത്താവിനെ നാം കണ്ടു. 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ചകെട്ടിയനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ ആയിരുന്നു എന്ന് നാം വായിക്കുന്നു. തേജോമയനായ ക്രിസ്തുവിനെ എപ്രകാരം നാം കാണുന്നുവോ അതേ രൂപസാദൃശ്യത്തിൽ വെളിപ്പാട് പുസ്തകം 15-ൽ ദൂതന്മാരെ നാം കാണുന്നു. 15-ാം അധ്യായം 1-6 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിനെ പോലെയുള്ള എല്ലാ അംഗവർണ്ണനകളും എടുത്ത് പറഞ്ഞിട്ടില്ലെന്ന് മാത്രം. ദൂതന്മാർ ശുദ്ധവും ശുഭ്രവുമായ ശണവസ്ത്രം ധരിച്ചിരിക്കുന്നു. ഇത് നിലയങ്കി ധരിച്ച ക്രിസ്തുവിനോട് തുല്യമാണ്. ക്രിസ്തു മാത്രമാണ് മാറത്ത് പൊൻകച്ച കെട്ടിയവൻ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഇവിടെ 7 ദൂതന്മാരും മാറത്ത് പൊൻകച്ച കെട്ടിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായി ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിനെ പോലെ അധികാരമുള്ളവരായി ദൈവം അവരെ അയച്ചിരിക്കുകയാണ്. ഭൂമിയെ പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം മിന്നലിൽ നിന്ന പ്രകാശധാരികളാണ് ദൂതന്മാർ. ഈ രൂപത്തിൽ ക്രിസ്തുവിനെ കണ്ട യോഹന്നാൻ കേവലം മരിച്ചവനെ പോലെ വീഴുകയുണ്ടായി. വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ പുനരുത്വാനത്തിൽ നാം ദൂതന്മാരെ പോലെയാകും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നാമും ദൂതന്മാരെയും യേശു കർത്താവിനെയും പോലെ ആത്മസാദൃശ്യത്തിൽ ആയിത്തീരുന്ന കാലം വരുന്നു. വെളിപ്പാട് 15 വർണ്ണത്തിലേക്ക് നമുക്ക് വീണ്ടും ശ്രദ്ധിക്കാം. 15 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വലുതും അത്ഭുതവുമായ സംഭവം അഥവാ അടയാളം 16 അധ്യായത്തിലാണ് വിവരിച്ചിരിക്കുന്നത്. 7 ദൂതന്മാർ ദൈവത്തിൻ്റെ 7 ക്രോധകലശങ്ങൾ ഭൂമിയിൽ ഒഴിക്കുന്നതാണ് ഈ അടയാളം. എല്ലാ ബാധകളിലും അതിഭയാനകമായവയാണ് ഈ 7 ബാധകൾ. മുൻപിലത്തെ ബാധകളെക്കാൾ ഇവയ്ക്ക് ശക്തിയും ആക്കവും കൂടുന്നു എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ ക്രോധം തീർന്നു എന്ന് പറയത്തക്കണം, അവ അത്രമാത്രം ഭയാനകവുമായിരിക്കും. അതിനാലാണ് 7 ബാധയുള്ള 7 ദൂതന്മാരെയും അടയാളമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പീഡനകാലത്തിൻ്റെ 2 പകുതി അക്ഷരാർത്ഥത്തിൽ മഹാപീഡനമാകുന്നത് ഈ ബാധകളുണ്ടാണെന്ന് നമുക്ക് വേണേൽ പറയാം. ദൈവം തൻ്റെ ക്രോധത്തിൽ അരുളി ചെയ്തിട്ടുള്ള സംഭവങ്ങൾ മാനവചരിത്രത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവയുടെ എല്ലാം അന്ത്യത്തിലേക്ക്, അതേ ഒടുക്കത്തെ ബാധകൾ പകരപ്പെടുന്ന അവസ്ഥയിലേക്ക് ലോകം എത്തിയിരിക്കുന്നു. ഇനി വേറൊരു സന്ദർഭവും മനുഷ്യന് ദൈവം കൊടുക്കുകയില്ല. ദൈവത്തിൻ്റെ ദീർഘക്ഷമ ഇവിടെ അവസാനിക്കുകയാണ്. അതുകൊണ്ടാണ് ബാധകൾ വലുതാണെന്ന് പറയുവാൻ കാരണം. ഒടുക്കത്തെ ബാധകൾ എന്ന് തന്നെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നതോടൊപ്പം ദൈവക്രോധം തീർന്നു എന്നും കാണുന്നു. പ്രവചന പൂർത്തീകരണ പ്രയോഗമാണിത്. വിദൂരതയിൽ നടക്കുവാൻ പോകുന്നത് നടന്നു കഴിഞ്ഞതായി പ്രവചന ദൃഷ്ടിയാ കാണുന്നു. ഇവയുടെ 7 എന്ന സംഖ്യയും സ്വഭാവവും ശ്രദ്ധിക്കുമെങ്കിൽ ന്യായവിധിയുടെ സാർവത്രികവും പൂർണവുമായ എല്ലാ വിധത്തിലും എല്ലായിടത്തും എത്തുന്നതുമായ ബാധയുടെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു എന്ന് ചിന്തിക്കാം. അന്തിമത്വത്തെയും കാണിക്കുന്നു. പീഡനകാല ദണ്ഡനങ്ങളെയാണ് ഇവിടെ ക്രോധം, ദൈവക്രോധം എന്ന് പറഞ്ഞിരിക്കുന്നത്. 15 അധ്യായം 2 വാക്യം നമുക്ക് വായിക്കാം. തീ കലർന്ന പളുങ്ക് കടൽ പോലെ ഒന്നും മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും പേരിൻ്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിൻ്റെ വീണകൾ പിടിച്ചും കൊണ്ട് പളുങ്ക് കടലിനരിയെ നിൽക്കുന്നതും ഞാൻ കണ്ടു. മൃഗത്തോടും എതിർ ക്രിസ്തു അതിൻ്റെ പ്രതിമയോടും പേരിൻ്റെ സംഖ്യയോടും വിജയം കൈവരിച്ചവർ ദൈവത്തിൻ്റെ വീണകൾ പിടിച്ചുകൊണ്ട് പളുങ്ക് കടലിനരിയെ നിൽക്കുന്നത് യോഗനാൻ ദർശിക്കുന്നു. വെളിപ്പാട് 7 അധ്യായത്തിൽ നാം കണ്ട 144,000 പേരും എണ്ണിക്കൂടാത്ത പുരുഷാരവുമാണിത്. വെളിപ്പാട് 14 അവർ സിയോൻ മലയിൽ നിൽക്കുന്നതായി നാം കണ്ടു. ഇവിടെയാകട്ടെ അവർ പളുങ്ക് കടൽ തീരത്ത് നിൽക്കുന്നു. പളുങ്ക് കടൽ എന്നത് 4:6 വാക്യത്തിൽ സിംഹാസനത്തിന് മുമ്പിൽ നാം കണ്ട കണ്ണാടിക്കടൽ തന്നെ. 6 വാക്യത്തിൻ്റെ പഠനത്തിൽ ഇവിടെ നാം കാണുന്നത് അതിൻ്റെ ഉപരിഭാഗം സ്ഫടികം പോലെ നിർമ്മലവും മിനുസവുമായിട്ടാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് തീ കലർന്ന പളുങ്ക് കടൽ എന്നാണ്. എന്തുകൊണ്ടാണ് അപ്രകാരം പറഞ്ഞിരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ തീരത്ത് നിൽക്കുന്നവർ കടന്നു വന്ന അഗ്നിപരീക്ഷണങ്ങളെക്കുറിച്ച് കൂടി നാം മനസ്സിലാക്കണം. അന്ത്യക്രിസ്തുവിൻ്റെ കാലത്ത് മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവർക്കും അതിൻ്റെ മുദ്ര ഏൽക്കാത്തവർക്കും ആത്യന്തികമായി ലഭിക്കുന്നത് രക്തസാക്ഷി മരണമാണെന്ന് നാം ഓർക്കണം. എതിർ ക്രിസ്തുവിൻ്റെ കാലത്ത് അവർക്ക് നേരിടേണ്ടി വന്ന ക്രൂരമായ പീഡനങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ അതിനെ അതിജീവിച്ച ആളുകളുടെ അഗ്നി പരിശോധനയെ സാദൃശീകരിക്കും വണ്ണം പളുങ്ക് കടൽ അഗ്നി കലർന്നായിരിക്കുന്നു. വിശ്വാസികളുടെ കഠിന ശോധനയെ അഗ്നി പരിശോധനയെന്ന് 1 പത്രോസ് 4:12 പറഞ്ഞിരിക്കുന്നു. ബാബിലോണിയ ചൂള 7 മടങ്ങ് ചൂടാക്കിയതുപോലെ മഹാപീഡന കഷ്ടതയുടെ തീവ്രതയെ ആർക്ക് വിവരിക്കുവാൻ സാധിക്കും? പ്രസ്തുത കഷ്ടങ്ങളിൽ കൂടി കടന്നാണ് ആ വിശുദ്ധന്മാർ സ്വർഗത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതേ അവർ കടന്നുപോയ തീയുടെ അനുഭവത്തെയാണ് അഗ്നി കലർന്ന പളുങ്ക് കടൽ അനുസ്മരിപ്പിക്കുന്നത്. അവർ വീണകൾ പിടിച്ചിരിക്കുന്നതായി പറഞ്ഞിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 5 അധ്യായം 5 മുതൽ 9 വരെയുള്ള ഭാഗങ്ങളിൽ മൂപ്പന്മാർ വീണകൾ പിടിച്ചുകൊണ്ട് ദൈവസിംഹാസനത്തിന് മുൻപിൽ സ്തുതിച്ചു പാടുന്നതായി കാണും. അങ്ങനെ തന്നെ ഇക്കൂട്ടരും വീണകൾ പിടിച്ചും കൊണ്ട് ദൈവത്തെ സ്തുതിച്ചു പാടുന്നു, അവനെ മഹത്വപ്പെടുത്തുന്നു. അവർ പാടിയ പാട്ട് എന്താണെന്ന് അടുത്ത വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 15:3-4 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവർ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും പാടിച്ചൊല്ലിയത്, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ, സർവജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യവുമുള്ളവ. കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും? നീയല്ലോ ഏകപരിശുദ്ധൻ, നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. അഗ്നി കലർന്ന പളുങ്കുകടലിനെ കുറിച്ച് മുകളിൽ നേരത്തെ നാം ചിന്തിച്ചു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു സ്വർഗീയ ചെങ്കടലാണിത്. രക്തസാക്ഷികൾ മറുകര കടന്ന കടൽ. തങ്ങളുടെ വിജയകരമായ ജീവിതത്താലും മരണത്താലും അവർ ശത്രുവിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. മത്തായി സുവിശേഷം 16:25 വാക്യം, തൻ്റെ പിടിയിൽ നിന്നവരെ വിട്ടുകൊടുക്കുവാൻ മൃഗം നിർബന്ധിതനായി. എന്നാൽ ഇപ്പോഴാകട്ടെ അവർ ജേതാക്കളുടെ സ്ഥാനം അലങ്കരിച്ചിരിക്കുന്നു. അവർ ദൈവസന്നിധിയിൽ തങ്ങളുടെ വിജയം ആഘോഷിക്കുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ആത്മീയ മിസ്രയീമിൽ നിന്നുള്ള അവരുടെ പുറപ്പാടിൻ്റെ ചിത്രം, രക്തസാക്ഷിത്വമാകുന്ന ചെങ്കടൽ കൂടി കടന്ന് അവർ വിജയതീരത്തെത്തി. മോശയുടെ പാട്ട് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിയർ ചെങ്കടൽ തീരത്ത് പാടിയ പാട്ടാണോ? മോശയുടെ പാട്ടുകളിൽ സന്ദർഭത്തിന് കൂടുതൽ യോജിക്കുന്നത് പുറപ്പാട് പുസ്തകം 15 പാട്ടാണ്. 15 പുറപ്പാട് 15. ഇസ്രായേലിലെ നീണ്ട അടിമത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട ജനം മോശയുടെ നേതൃത്വത്തിൽ ചെങ്കടൽ കടന്ന സംഭവം നമുക്കറിയാം. രാവിലെ അവർ കണ്ട കാഴ്ച ഫറവോനും അവൻ്റെ സൈന്യവും ചെങ്കടൽക്കരയിൽ ചത്തടിഞ്ഞ് കിടക്കുന്നതായിരുന്നു. അപ്പോഴാണ് അവർ പാടിയത്, ദൈവത്തിൻ്റെ ന്യായവിധി ശത്രുക്കിടമേൽ ചൊരിഞ്ഞതും ദൈവത്തിൻ്റെ രക്ഷ തങ്ങൾ അനുഭവിച്ചതും പാടുവാൻ അവരെ പ്രേരിപ്പിച്ചു. ഈ ഗീതത്തോട്, പ്രസ്തുത ഗീതത്തോട് വളരെ സമാനത പുലർത്തുന്ന വിടുതലിൻ്റെ വിജയഗീതമാണ് ഇത്. ദൈവത്തിൻ്റെ വിടുതൽ, രക്ഷ, വിശ്വസ്തത മുതലായവയാണ് ഇതിലെ പ്രതിപാദ്യം. മറ്റൊരു വിധത്തിൽ ചിന്തിച്ചാൽ ഈ മനോഹരമായ ഗാനം കുഞ്ഞാട് രക്തത്താലുള്ള ആത്മീയ വീണ്ടെടുപ്പിൻ പാട്ടുകൾ കൂടിയാണ്. അങ്ങനെ ഇത് മോശയുടെയും കുഞ്ഞാടിൻ്റെയും പാട്ടാകുന്നു. കുഞ്ഞാടിൻ്റെ പാട്ട് എന്ന് പറയുമ്പോൾ അല്പം സംശയത്തിന് വകയുണ്ട്. നമ്മുടെ കർത്താവ് യാതൊരു പാട്ടുകളും പാടിയതായി തെളിവൊന്നുമില്ല. എന്നാൽ ഭക്തന്മാർ എഴുതി പാടുന്ന ക്രിസ്തു കീർത്തനങ്ങൾ കർത്താവിൻ്റെതായി അംഗീകരിക്കുന്നു. മത്തായി സുവിശേഷം 26:30 വാക്യത്തിൽ അന്ത്യ അത്താഴം കഴിഞ്ഞ് പാടിയ സ്തോത്രഗീതം താൻ കൂടെ പാടിയിരിക്കാം എന്ന് നമുക്ക് കരുതാം. മത്തായി 11:25 പിതാവിനെ പുകഴ്ത്തിയ വാക്കുകൾ കാണുന്നുണ്ട്. അത് സ്തുതിഗീതങ്ങളിൽ പെടുന്നതായി എടുക്കാം. സ്തുതിഗീതങ്ങളിൽ അത് കുഞ്ഞാടിൻ്റെ പാട്ടായി സ്വീകരിക്കുന്നത് ശരിയായിരിക്കുമോ എന്ന് സംശയിച്ചേക്കാം. വെളിപ്പാട് പുസ്തകം 5 പഠന വിഷയമാക്കിയപ്പോൾ അത് കുഞ്ഞാടിൻ്റെ പാട്ട് നാം കണ്ടു. കുഞ്ഞാട് പാടുന്നതല്ല, പിന്നെയോ കുഞ്ഞാടിനെ കുറിച്ച് പാടുന്നതാണ്. കുഞ്ഞാടിൻ്റെ കത്താൽ ദൈവത്തിനായി ഒരു ജനത്തെ വീണ്ടെടുത്ത് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തു എന്നാണ് ആ പാട്ടിലെ ആശയം. ദൈവത്തിൻ്റെ രക്ഷ അനുഭവമാക്കിയവരാണ് ആ കൂട്ടം. വിശുദ്ധന്മാരുടെ ഈ വിജയഗാനത്തിൽ സ്വന്തം വിജയത്തെ പ്രകീർത്തിച്ച് യാതൊന്നും പറയുന്നില്ല എന്ന് ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് മാത്രമാണ് അവർ കീർത്തിക്കുന്നത്. സ്വയം മറക്കുന്ന സ്ഥലമാണ് സ്വർഗം. അവിടെ ദൈവം മാത്രമാണ് മഹത്വത്തിന് യോഗ്യൻ. നയനാനന്ദകരവും അത്ഭുതകരവുമായ കാഴ്ചകൾ അടങ്ങുന്ന ചുറ്റുപാട്, ദൈവത്തിൻ്റെ മഹത്വപ്രഭ എന്നിവയുടെ വലിപ്പം അവരുടെ കാഴ്ചപ്പാടിനെ നിസാരമാക്കിയിരിക്കുന്നു. ദൈവത്തെ ആദ്യമായി മുഖാമുഖം കാണുന്ന അനുഭവം, ദൈവത്തിന് നിത്യമായ ഉദ്ദേശവും ക്രമീകരണങ്ങളും ഇപ്പോഴവർ നേരിട്ട് മനസ്സിലാക്കും. തങ്ങൾ അന്ന് കേവലം നിസാര മനുഷ്യരായിരുന്നു. ഇപ്പോൾ പഴയ താഴ്ചയുള്ള ശരീരമല്ലോ എന്ന് ബോധ്യമാകുന്നു. ഈ സ്വർഗീയ ദർശനം വിശേഷാൽ കുറിക്കൊള്ളേണ്ട ഒന്നാണ്. എന്തുകൊണ്ടെന്നാൽ സഭായുഗത്തിൻ്റെ ഏത് നൂറ്റാണ്ടിലും കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന സകല വിശുദ്ധന്മാർക്കും ഉത്തേജനവും സ്ഥിരതയും പകർന്നു നൽകുന്ന ഒന്നാണിത്. തിന്മ നിറഞ്ഞ ഏത് കാലഘട്ടത്തിലെയും ലോകവ്യവസ്ഥിതികളെ ജയിക്കുവാൻ ഒരു വിശ്വാസിക്ക് കഴിയുമെന്ന് ഈ രക്തസാക്ഷികൾ നമ്മോട് സംസാരിക്കുന്നു. വെളിപ്പാട് ദിവസം 15-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ഇതിൻ്റെ ശേഷം സ്വർഗത്തിലെ സാക്ഷ്യകൂടാരമായ ദൈവാലയം തുറന്നത് ഞാൻ കണ്ടു. 7 ബാധയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായുള്ള ശണവസ്ത്രം ധരിച്ചും മാറത്ത് പൊങ്കച്ച കെട്ടിയും കൊണ്ട് ദൈവാലയത്തിൽ നിന്ന് പുറത്തു വന്നു. വെളിപ്പാട് പുസ്തകം 15:5 മുതലുള്ള വാക്യങ്ങൾ ഈ അധ്യായത്തിലെ 2-ാമത്തെ ദർശനമാണ്. ഇതിൻ്റെ ശേഷമെന്നത് ഇവയ്ക്ക് ശേഷമെന്നാണ്. അതായത് മുകളിൽ വിവരിച്ച ദർശനത്തിന് ശേഷമെന്നർത്ഥം. സ്വർഗത്തിലെ ദൈവാലയത്തെക്കുറിച്ച് വെളിപ്പാട് 7:15, വെളിപ്പാട് 11:19, വെളിപ്പാട് 15:5 വാക്യം മുതലായ ഭാഗങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഭാഗം മനസ്സിലാക്കണം. ഇസ്രായേൽ മരുഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ ദൈവവുമായുള്ള സാമീപ്യത്തിൻ്റെ മാധ്യമം സാക്ഷ്യകൂടാരമായിരുന്നു. അത് ക്രിസ്തുവിന് സാദൃശ്യം വഹിക്കുന്നതാണ്. മോശ കൂടാരം പണിയുന്നതിനായി സ്വർഗത്തിലുള്ളതിൻ്റെ മാതൃക ദൈവം കാണിച്ചു കൊടുത്തതായി പുറപ്പാട് പുസ്തകം 25:40, എബ്രായലേഖനം 8:5 ഈ ഭാഗങ്ങളിൽ കാണാം. തിരുവെഴുത്തുകളിൽ കാണുന്ന വിവിധ നിലകളിൽ ഉള്ള ദൈവാലയങ്ങൾ എന്ന ഭാഗത്ത് അത് കൂടുതൽ പഠന വിഷയം ഞാൻ നേരത്തെ ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇവിടെ വീണ്ടും ആ സ്വർഗീയ കൂടാരം കാണുന്നു. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും മഹാക്രോധ ദിവസം അതിൻ്റെ അത്യുച്ച കോടിയിലെത്തി സമാപിക്കുവാൻ പോവുകയാണ്. അതിനാൽ 7 കലശവാഹികളായ ദൂതന്മാർ ദൈവാലയത്തിൽ നിന്ന് ശുദ്ധവും ശുഭ്രവുമായ ശണവസ്ത്രം ധരിച്ചു മാറത്ത് പൊങ്കച്ച കെട്ടിയും കൊണ്ട് അണിനിരക്കുന്നതായി യോഹന്നാൻ ദർശിക്കുന്നു. ഇവരുടെ വേഷവിധാനത്തിൽ നിന്ന് ഈ 7 പേരും വിശുദ്ധ ദൂതന്മാർ തന്നെയാണെന്ന് വ്യക്തമാണ്. ചിലപ്പോൾ ദൈവം സാത്താനെ കൊണ്ട് ചില ശിക്ഷണ നടപടികൾ നടത്തിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 5:5. എന്നാൽ ഈ ന്യായവിധികൾ ദൈവം നേരിട്ട് സ്വർഗീയ ദൂതന്മാരെ കൊണ്ട് ചെയ്യിക്കുകയാണ്. 7 ക്രോധകലശങ്ങളെക്കുറിച്ച് കൂടുതലായി പഠിക്കുമ്പോൾ എതിർ ക്രിസ്തുവിൻ്റെ ജനത്തിന് ദുർവർണം ഉണ്ടാകുകയും അവൻ്റെ രാജ്യം ഇരുണ്ടുപോവുകയും ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ശത്രുക്കളുടെ മേൽ നടത്തേണ്ടുന്ന ഈ ന്യായവിധി മറ്റാരെയും ദൈവം ഏൽപ്പിക്കാതെ തൻ്റെ സ്വന്തം ദൂതന്മാരെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നു എന്നത് ശ്രദ്ധിക്കുക. ഈ 7 ദൂതന്മാരും പുരോഹിത വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 1:13 കർത്താവ് മാറത്ത് പൊൻകച്ച കെട്ടിയ രാജപുരോഹിതനായി നാം കാണുന്നു. അതുപോലെ ഇവരും രാജത്വാധികാരം അഥവാ ന്യായവിധി നടത്തുവാൻ അധികാരം ഉള്ളവരെന്ന് കാണുന്നു. ഇവർ വെള്ള നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയിരിക്കുന്നത് പ്രധാനമായും 3 കാര്യങ്ങളെ കുറിക്കുന്നു. 1-ാമതായി പുരോഹിത വേഷം. മഹാപുരോഹിതൻ ചണനൂൽ വസ്ത്രം ധരിച്ച് അരക്കച്ച കെട്ടിയാണ് സാക്ഷ്യകൂടാരത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അദ്ദേഹം മനുഷ്യരുടെയിൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്. ഇവിടെ കാണുന്ന 7 ദൂതന്മാരും ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണെന്ന് സാരം. 2-ാമതായി അവരുടെ രാജകീയ വേഷം. പുരോഹിത വേഷം രാജകീയ വേഷം കൂടിയാണ്. രാജാക്കന്മാർക്കും രാജകുമാരന്മാർക്കും ഈ വേഷമുണ്ട്. രാജാക്കന്മാർ രാജാവായ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട രാജകീയാധികാരമുള്ളവരാണ് ഈ ഏഴ് ദൂതന്മാർ. മൂന്നാമതായി അവരുടെ വെൺ നിലയങ്കി, സ്വർഗത്തിലെ വേഷമാണിത്. യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അവൻ്റെ കല്ലറയ്ക്ക് കാണപ്പെട്ട പുരുഷൻ അഥവാ ദൂതൻ വെള്ളക്കുപ്പായമാണ് ധരിച്ചിരുന്നത്. മർക്കോസ് 16:5, മത്തായി സുവിശേഷം 28:3. ദൂതന്മാർ സ്വർഗനിവാസികളാണ്. അവർ ദൈവത്തിൻ്റെ വിധിയെ ലോകത്തിൽ നടപ്പാക്കുന്നവരാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്നാൽ സ്വർഗത്തിലെത്തിക്കഴിയുമ്പോൾ മാത്രമാണ് ഇന്ന് അംശമായി മാത്രം നാം അറിയുന്ന ആ മകൾ കാഴ്ചകൾ മറയില്ലാതെ കാണാൻ കഴിയുന്നത്. ആ പ്രത്യാശയുടെ നാളുകൾ മുന്നിൽ കണ്ടുകൊണ്ട് വിശ്വാസത ജീവിക്കുന്ന ഭക്തന്മാർ അത് പ്രാപിക്കും. വെളിപ്പാട് പുസ്തകം 15:7 വായിക്കാം. അപ്പോൾ നാല് ജീവികളിലൊന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന് ക്രോധം നിറഞ്ഞ ഏഴ് പൊൻകലശം ആ ഏഴ് ദൂതന്മാർക്ക് കൊടുത്തു. മാർത്ത് പൊൻകച്ചധാരികളായി ദൈവാലയത്തിൽ നിന്ന് പുറത്തു വന്ന ദൂതന്മാർക്ക് സ്വർഗസന്നിധിയിൽ നിൽക്കുന്ന നാല് ജീവികളൊന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന നിത്യദൈവത്തിൻ്റെ ക്രോധം നിറഞ്ഞ കലശം അവരുടെ കൈകളിൽ കൊടുക്കുകയും ഈ കലശം ഒഴിക്കുന്നതിനുള്ള മഹാശബ്ദം അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. കലശം എന്നതിന് ചെറിയ കുടം എന്ന് പറയാം. ദിനംപ്രതിയുള്ള ആചാരപരമായ ഉപയോഗത്തിന് വ്യത്യസ്ത ആകൃതിയിലും വലിപ്പത്തിലുമുള്ള പാത്രങ്ങളാണിത്. ഇരുമ്പ്, താമ്രം, വെള്ളി, സ്വർണം, കളിമൺ, ചുണ്ണാമ്പ് കല്ല് തുടങ്ങിയവ ഉണ്ട്. പുരാതന കാലത്ത് കലശങ്ങൾ നിർമ്മിച്ചിരുന്നു. പഴയ നിയമകാലത്ത് ജനത്തിൻ്റെ മേൽ തളിക്കുവാനുള്ള രക്തം ഒഴിച്ചിരുന്നത് കലത്തിലായിരുന്നു. പുറപ്പാട് പുസ്തകം 24:6. സക്കരിയാവിൻ്റെ പുസ്തകത്തിൽ കത്തുന്ന കൽക്കരി എടുക്കുവാനുള്ള തീച്ചട്ടിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. 12:6. ചില വേദഭാഗങ്ങൾ കൂടി. 1 രാജാക്കന്മാർ 7:26, എസക്കേൽ 23:22, പുറപ്പാട് 8:3, പുറപ്പാട് 12:22-34, നെഹെമ്യ 7:20-72 തുടങ്ങിയ ഭാഗങ്ങളിൽ വിവിധ നിലകളിലുള്ള കലശങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ക്രോധകലശം എന്ന് പറഞ്ഞിരിക്കിയാൽ ദൈവക്രോധം കുടത്തിൽ നിറച്ച് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എറിയുക എന്നല്ല നാം മനസ്സിലാക്കേണ്ടത്. ഘട്ടം ഘട്ടമായി നടപ്പിലാക്കേണ്ട കലർപ്പില്ലാത്ത ദൈവക്രോധത്തിൻ്റെ ഭീകരതയെയാണ് അത് വ്യക്തമാക്കുന്നത്. ദൈവകോപത്തിൻ്റെ പാത്രം 14:10. ക്രോധമദ്യം 14:8. ദൈവക്രോധത്തിൻ്റെ ചക്ക് 14:19 എന്നീ പദപ്രയോഗങ്ങൾ ശ്രദ്ധിക്കുക. ഏഴ് ക്രോധകലശങ്ങൾ എന്നത് ദൈവത്തിൻ്റെ ഏഴ് ന്യായവിധികളെ സൂചിപ്പിക്കുന്നു. ഓരോ കലശം ഒഴിക്കുമ്പോൾ ഓരോ ന്യായവിധികളാണ് ഉണ്ടാകുന്നത്. നിത്യനായ ദൈവത്തിൻ്റെ ക്രോധം നിറഞ്ഞ പാത്രമായ പൊൻകലശം കാണിക്കുന്നത് ഇതൊഴിക്കപ്പെടുന്നവരുടെ മേൽ ദൈവകോപമാണ് ചൊരിയപ്പെടുന്നതെന്നും അവർക്ക് ദൈവകോപം അതിന് തക്കതായ അളവിൽ നൽകുന്നത് എന്നുമാണ്. ഇത് ഒടുക്കത്തെ ബാധയാകിയാൽ മാനസാന്തരത്തിന് ഇടം കാണാതെ മനുഷ്യർ നിത്യശിക്ഷയ്ക്ക് യോഗ്യരായി തീരുകയാണ് ചെയ്യുന്നത്. ഏഴ് ക്രോധകലശങ്ങൾ സ്വർണ്ണ കലശങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം സ്വർണം വിലയേറിയ ലോഹവും സ്വർണപാത്രം മേൽത്തരമായതുമാണ്. ഇവിടെയാകട്ടെ ദൈവക്രോധത്തിൻ്റെ ഉന്നതമായ അവസ്ഥയെ കാണിക്കുവാനാണ് സ്വർണ കലശം എന്ന പ്രതിരൂപകം ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവസംഹാസനത്തിന് ചുറ്റിലുമായി കാണപ്പെടുന്ന നാല് ജീവികളിൽ ഒന്നാണ് ദൈവക്രോധ കലശങ്ങൾ ദൂതന്മാരുടെ കൈയേൽപ്പിച്ചിരിക്കുന്നത്. നാല് ജീവികളിൽ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് വെളിപ്പാട് പുസ്തകം 4:7 ആണെന്ന് മനസ്സിലാക്കണം. ക്രോധകലശം പ്രസ്തുത ദൂതന്മാർക്ക് നൽകപ്പെട്ടു എന്നതിൽ നിന്നും ന്യായവിധിയുടെ അധികാരങ്ങൾ അവർക്ക് ലഭിച്ചുവെന്നുമാണ് മനസ്സിലാക്കേണ്ടത്. അത് ദൈവം ഒരു ജീവിയെ കൊണ്ടാണ് കൊടുപ്പിക്കുന്നത് എന്നത് അത്ഭുതാവഹമാണ്. നാല് ജീവികളും 6 അധ്യായത്തിൽ കുതിരകളുടെ ബാധയ്ക്കായി ക്ഷണം നടത്തിയവരാണ് എന്നതും ഇവിടെ നാം ഓർത്തിരിക്കണം. ഇപ്പോൾ ഈ വാക്കി കൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. തുറന്നുള്ള ഭാഗം അടുത്ത ക്ലാസ് നമുക്ക് ചിന്തിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.